بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأن محمدا عبده ورسوله، صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، شيخ الإسلام محمد بن عبد الوهاب رحمه الله ശിർക്കിന്റെ ദാഇമാർക്ക്, ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് മറുപടിയായി എഴുതിയ കശ്ഫു ശുബഹാത്ത് എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ പല പേരിലും പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇത്തരം ശിർക്കിന്റെ പ്രചാരകർ പറയുന്ന ഓരോ സംശയങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞ് അതിന് പല നിലക്കുള്ള മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 സംശയങ്ങൾ, ശുബഹത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ കിതാബിൽ നിന്ന് വായിച്ച് വിശദീകരിക്കുകയുണ്ടായി. 10-ാമത്തെ ഒരു ശുബഹത്ത്, സംശയം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായം, ഇന്നല്ലദീന നസല ഫീഹിമുൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച കാലത്ത് ജീവിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവരെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആയത്തുകളാണല്ലോ നിങ്ങളിപ്പോ ഞങ്ങൾക്കെതിരായിട്ട് ഓതുന്നത്. പക്ഷെ അവരെങ്ങനെയായിരുന്നു? ലാ യഷ്ഹദൂന ഇല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നില്ലല്ലോ. വയുകദ്ദിബൂന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലിനെ കളവാക്കുന്നുണ്ട്, മുഹമ്മദുൻ റസൂലുള്ളാ എന്നവർ വിശ്വസിച്ചിട്ടില്ല. വയുൻകറൂന അൽ ബഅസ്, മരണാനന്തരമുള്ള ജീവിതം, അതിൽ അവർ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നുണ്ട്, മുഹമ്മദുൻ റസൂലുള്ളാ എന്ന് ചൊല്ലുന്നുണ്ട്, മരണാനന്തരമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. വയുകദ്ദിബൂന ഖുർആൻ, അവർ ഖുർആനെ കളവാക്കുന്നുണ്ട്, ഖുർആനിൽ അവർക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഖുർആനിൽ വിശ്വാസമുണ്ട്. വയജ്അലൂനഹു സിഹ്റൻ, ഖുർആൻ എന്ന് പറയുന്നത് ഒരു മാരണമാണ്, ഒരു സാഹറിന്റെ സംസാരമാണ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. വനഹ്നു നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, നേരെ മറിച്ച് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവരാണ്. വഅന്നു മുഹമ്മദൻ റസൂലുള്ളാ, മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പറയുന്നവരാണ്. വനസദ്ദഖുൽ ഖുർആൻ, ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. വനുഅ്മിനു ബിൽ ബഅ്ത്, മരണാനന്തരമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. വനുസല്ലി വനസൂം, നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നുണ്ട്. ഫകൈഫ തജ്അലൂനനാ മിസ്ല ഉലൈക, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ അവരോട് ഉപമിക്കുന്നത്, മക്കാ മുശ്രിക്കളോട് ഉപമിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് ദുആയും ഇസ്തിഗാസയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം. അത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലത്തുണ്ട്, ഇന്നുമുണ്ട് ഇതേ ചോദ്യം. അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ആളുകളെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് മക്കാ മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങി ആയത്തുകൾ ഓതുക എന്ന് ചോദിക്കും. അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നു. ഫൽ ജവാബ്, ഉത്തരം, അന്നഹു ലാ ഖിലാഫ ബൈനൽ ഉലമാ ഇക്കുല്ലിഹിം, ഉലമാക്കൾക്കിടയിൽ യാതൊരു ഇഖ്തിലാഫുമില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ തെളിവാക്കുന്നത് എന്താണ്? ഇജ്മാഅൻ, ഇസ്ലാമില് ഒരു ഹജ്ജത്താണ്, തെളിവാണ് ഇജ്മാ. ഖുർആനും സുന്നത്തും കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രമാണമാണ് പണ്ഡിതന്മാരുടെ ഇജ്മാ. അപ്പോ ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്, അന്നറുജുല, ഒരു മനുഷ്യൻ, ഇദാ സദ്ദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷൈ വകദ്ദബഹു ഫീ ഷൈ, റസൂലിനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നു, ഒരു കാര്യത്തിൽ നിഷേധിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ എന്താണ് അവന്റെ വിധി? അന്നഹു കാഫിറുൻ ലം യദ്ഖുൽ ഫിൽ ഇസ്ലാം, അവൻ കാഫിറാണ്, മുസ്ലിം അല്ല. ഈ കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ തർക്കമില്ല, എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചു. ഒരു കാര്യത്തിൽ മാത്രം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി എന്നതിൽ യാതൊരു തർക്കവുമില്ലല്ലോ. وكذلك اذا امن ببعض القران وجحد ببعض, അതുപോലെ തന്നെ ഖുർആനിൽ വിശ്വസിച്ചു, ഖുർആനിന്റെ ഒരു ഭാഗത്തിൽ വിശ്വസിച്ചു, ഒരു ഭാഗം അവിശ്വസിച്ചു. ഒരാള് ഖുർആനിലെ എല്ലാ ആയത്തുകളും അംഗീകരിക്കുന്നുണ്ട്, ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ആയത്തിലെ ഒരു വാക്ക് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. കമൻ അഖറ ബിത്തൗഹീദി വജഹദ വുജൂബ സ്വലാ, ഏതുപോലെ ഒരാള് തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ നമസ്കാരം വാജിബാണ് എന്ന് അവൻ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യമാണ് തൗഹീദും നമസ്കാരവും. ഇപ്പൊ തൗഹീദിൽ വിശ്വസിച്ചു പക്ഷെ നമസ്കാരം വാജിബാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞവന്റെ ഹുക്കം എന്താണ്? അവൻ കാഫിറാണ്, യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ അഖറ ബിത്തൗഹീദി വസ്സലാം വജഹദ വുജൂബ സക്കാ, ഒരാൾ നമസ്കാരത്തിൽ വിശ്വസിക്കുന്നുണ്ട്, തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ സക്കാത്ത് വാജിബാണ് എന്ന കാര്യത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല, അവൻ കാഫിറാണെന്നതിൽ ഉലമാക്കൾക്കിടയിൽ തർക്കമില്ല. ഔ അഖറ ബിഹാദ കുല്ലിഹി വജഹദ സൗം, ഇതിലൊക്കെ വിശ്വസിച്ചു പക്ഷെ നോമ്പവൻ നിഷേധിക്കുന്നു. ഔ അഖറ ബിഹാദ കുല്ലിഹി വജഹദൽ ഹജ്ജ് അല്ലെങ്കിൽ നോമ്പും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഹജ്ജിൽ വിശ്വസിക്കുന്നില്ല ولما لم ينقض اناس في زمن النبي صلى الله عليه وسلم للحج النبي صلى الله عليه وسلم കാലത്ത് ഹജ്ജ് അല്ലാഹു നിർബന്ധമാക്കിയപ്പോൾ ചില ആളുകൾ അതിന് വഴങ്ങിയില്ല ഹജ്ജ് നിർബന്ധമാക്കുക എന്ന കാര്യത്തോട് അവർ വൃത്തപ്പെട്ടില്ല അത് അംഗീകരിക്കാൻ ഒന്നും മടിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി അൻസലല്ലാഹു ഫി ഹഖിഹിം വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല സാധിക്കുന്നവർ മുഴുവൻ ഹജ്ജ് ചെയ്യണം എന്ന് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു വമൻ കഫറ ആരാണോ നിഷേധിക്കുന്നത് കാഫിറാകുന്നത് ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ അല്ലാഹു സൃഷ്ടികളെ ആവശ്യമില്ലാത്ത ഗനിയാകുന്നു അപ്പോ ഈ ഹജ്ജ് നിഷേധികളെ കാഫിർ എന്നാണ് അല്ലാഹു വിളിച്ചത് ബാക്കി എല്ലാ കാര്യത്തിലും വിശ്വസിക്കുന്നുണ്ട് ومن اقر بهذا كله ഇനി ഇതൊക്കെ ഒരാൾ വിശ്വസിച്ചു വജഹദ അൽ ബഅസ് മരണാനന്തര ജീവിതം മാത്രം നിഷേധിച്ചു കഫറ ബിൽ ഇജ്മാ അവനും കാഫിറാണെന്ന് ഇജ്മാ ഉണ്ട് വഹല്ല ദമുഹു വമാലുഹു അവന്റെ രക്തവും സമ്പത്തും അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു കമ ഖാല തആല ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി അല്ലാഹു തആല പറഞ്ഞു അല്ലാഹുവിൽ അവിശ്വസിച്ചവർ റസൂലിഹി അവന്റെ ദൂതന്മാരിൽ അവിശ്വസിച്ചവർ വയുരീദൂന അൻ യുഫർഖു ബൈനല്ലാഹി വറസൂലിഹി മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിനും റസൂലിനും ഇടയിൽ വേർതിരി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് അള്ളാഹുവിൽ വിശ്വസിച്ചു ചില റസൂലുമാരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് കൂട്ടരായി തിരിച്ചു അള്ളാഹു അള്ളാഹുവിൽ അവിശ്വസിച്ചവർ അവന്റെ റസൂലുമാരെ മൊത്തത്തിൽ നിഷേധിച്ചവർ മൂന്നാമത്തെ കൂട്ടര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അവന്റെ റസൂലുമാരിൽ ചിലരെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു വനഖുർബ വിഭാഗം വനഖുർ വിഭാഗം ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കും ചിലത് നിഷേധിക്കും എന്ന് പറഞ്ഞു യുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല അതിനിടയിൽ ഒരു പുതിയ മാർഗം അവർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ല മതി അമ്പിയാക്കൾ വേണ്ട അല്ലെങ്കിൽ കുറച്ച് നബിമാരിൽ വിശ്വസിക്കും കുറച്ച് പേരിൽ വിശ്വസിക്കില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പറ്റി അള്ള പറഞ്ഞത് എന്താണ് അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് നബിമാരിലും വിശ്വസിക്കുന്നുണ്ട് ചില നബിമാരെ മാത്രം വിശ്വസിക്കുകയില്ല അള്ളാഹു തആല പറഞ്ഞു ഉലാഇകഹുമുൽ കാഫിറൂന ഹഖ അവർ തന്നെയാകുന്നു യഥാർത്ഥ കാഫിറുകൾ യാതൊരു വ്യത്യാസവുമില്ല അള്ളാഹുൽ വിശ്വസിച്ചവരാണല്ലോ അതുകൊണ്ട് അവർക്കൊരു ആനുകൂല്യം ഇല്ല അപ്പൊ കുഫറാകുന്ന ഒരു കാര്യം ചെയ്താൽ മതി അവൻ കാഫിറായി അതിന്റെ കൂടെ അവൻ എന്തൊക്കെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ വിശ്വസിച്ചാലും പ്രവർത്തിച്ചാലും അതിൽ കാര്യമില്ല ഈ ആയത്തിൽ അല്ലാഹു തആല സൂറത്തുൽ നിസായിലെ 150-151 ആയത്താണ് ആ ആയത്തിലൂടെ അല്ലാഹുവിലും റസൂലിലും അല്ലാഹുവിലും അവന്റെ റസൂലുമാരിലും പൂർണ്ണമായും വിശ്വസിക്കാതെ അതിലേതെങ്കിലും ഒരു റസൂലിനെ കുറവരുത്തിയാൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് നബിമാരിൽ പൂർണ്ണമായി അവിശ്വസിച്ചാൽ അവർ യഥാർത്ഥ കാഫിറുകളാണ് എന്ന് പറഞ്ഞതോടുകൂടി ഈ സംശയം അത് പൊളിഞ്ഞിരിക്കുകയാണ് ഈ ചോദ്യത്തിന് പിന്നെ പ്രസക്തിയില്ല കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചതിന് അള്ളാഹു ഒരു വില കൊടുത്തിട്ടില്ല അവർ റസൂലുമാരിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അങ്ങനെയായാൽ വഹാദിഹിയല്ലത്തി തഖറഹ ബാബുൽ അഹ്സ ഫി കിതാബില്ലദി അർസലഹു ഇലൈന എന്നൊരു ശൈഖ് പറയാൻ അദ്ദേഹം ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്കാണ് അദ്ദേഹം വരുന്നത് ഇന്നത്തെ ജസീറത്തുൽ അറബ് അറേബ്യൻ രാജ്യങ്ങൾ അവിടെയുള്ള തൗഹീദിന്റെ വെളിച്ചം അതന്ന് ഇല്ല ഇന്നത്തെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കരുത് അദ്ദേഹം വരുന്ന കാലത്ത് ഒരുപക്ഷെ നമ്മുടെ നാടിനേക്കാൾ മോശമായിരിക്കും സൗദി അറേബ്യയിലും അതുപോലെ തന്നെ പരിസരത്തുള്ള പ്രദേശങ്ങളുടെ അവസ്ഥ ഖബറുകൾ പരസ്യമായി ആരാധിക്കപ്പെടുന്നു ആളുകൾ പരസ്യമായി ശിർക്ക് ചെയ്യുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ അൽ അഹ്സ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു കത്തയച്ചപ്പോൾ അതിൽ അവർ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞവരാണല്ലോ അവർക്കുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് വയുഖാലു അയ്ളൻ ഇനി രണ്ടാമതൊരു മറുപടി കൂടിയുണ്ട് ഇത് നല്ലൊരു ശൈലിയാണ് ഒരു സംശയം ചോദിക്കുമ്പോൾ അതിനിങ്ങനെ എണ്ണി എണ്ണി ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് പല നിലക്കുള്ള മറുപടികൾ കൊടുത്താൽ ചോദിച്ചവന് കൂടുതൽ തൃപ്തിയാകും അദ്ദേഹം പറയുക രണ്ടാമതായി പറയാൻ പറ്റും ഇതാക്കുൻ തഖർ നീ വിശ്വസിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം എന്താണ് അന്നമൻ സദ്ദഖ റസൂല ഫി കുല്ലി ഷൈ വജഹദ വുജൂബ സ്വലാത്തി ഫഹുവ കാഫിറുൻ ഹലാലുദ്ദമി വൽ മാലി ബിൽ ഇജ്മാ എല്ലാ കാര്യത്തിലും റസൂലിനെ വിശ്വസിച്ചു നമസ്കാരം വാജിബാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അവന് സംശയം നമസ്കാരം വാജിബാണെന്ന് പറയുന്നില്ല ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം നമസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണോ അല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സലഫുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കാഫിറാണ് എന്ന് വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ഇഖ്തിലാഫുണ്ടായിട്ടുണ്ട് പക്ഷെ നമസ്കാരം വാജിബാണ് എന്ന കാര്യം നിഷേധിച്ചാലോ അവ നമസ്കരിക്കുന്നുണ്ടെങ്കിലും കാഫിറാണ് നമസ്കാരം വാജിബാണ് എന്ന കാര്യം നിഷേധിച്ചാൽ കാഫിറാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇത് നീ അംഗീകരിക്കുന്ന കാര്യമാണല്ലോ വഖദാലിക അങ്ങനെയാണെങ്കിൽ ഇത് അഖറ ബികുല്ലി ഷൈഇൻ ലിൽ ബഅസ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം വിശ്വസിക്കുന്നുണ്ട് മരണാനന്തര ജീവിതം ഒഴികെ നോമ്പൊഴികെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കി ബാക്കിയൊക്കെ വിശ്വസിച്ചാലും കാഫിറാകും എന്നത് നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച ഏറ്റവും വലിയ ഫർൽ എന്താണ്? തൗഹീദാണ്. നമസ്കാരം ഫർളാക്കുന്നതിന് മുമ്പ് തൗഹീദ് ഫർളാണ്. അപ്പൊ തൗഹീദ് ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ ബാക്കി എന്തൊക്കെ വിശ്വസിച്ചിട്ടും കാര്യമില്ല. فكيف اذا جحد الانسان شيئا من هذه الامور كفر ولو عمل بكل ما جاء به الرسول صلى الله عليه وسلم ഈ ഫിഖ്ഹിയായ നിയമങ്ങൾ, അല്ലാഹു കൽപ്പിച്ച കർമ്മങ്ങൾ, അത് ഒരാൾ അവിശ്വസിച്ചാൽ, നിഷേധിച്ചാൽ, ഒരു കർമ്മം നിഷേധിച്ചാൽ ബാക്കിയെല്ലാം അവൻ അമൽ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കാഫിറാകും. എന്നാൽ ഇതിന്റെയൊക്കെ മുകളിലുള്ള തൗഹീദ് ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാവുകയില്ല എന്ന് പറയുന്നത് എന്തുമാത്രം വൈരുദ്ധ്യമാണ്. മഅജബ ഹദൽ ജഹൽ, എത്ര അത്ഭുതകരമാണ് ഈ വിവരക്കേട് എന്നാണ് ശൈഖ് ചോദിക്കുന്നത്. ഒയുക്കാലു അയ്യൻ, മൂന്നാമത് ഒരു മറുപടി കൂടി പറയാം. ഹാ ഉലായി അസ്ഹാബു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അനുചരന്മാർ. ഖാതലു ബനീ ഹനീഫ, ബനു ഹനീഫ എന്ന ഗോത്രക്കാർക്കെതിരെ അവർ യുദ്ധം നടത്തി. ആരാണ് ബനു ഹനീഫ? ബനു ഹനീഫ എന്ന് പറയുന്നത് മുസൈലിമത്തുൽ കദ്ദാബിന്റെ നാട്ടുകാരാണ്. അവര് മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണ് എന്ന് വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എനിക്ക് നബുവത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് മുസൈലിമ വാദിച്ചപ്പോ വിശ്വസിച്ച ആളുകളാണ് ബനു ഹനീഫ. അവർക്കെതിരെ സഹാബത്ത് യുദ്ധം ചെയ്തു. വഖദ് അസ്ലമൂ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് ഈ ബനു ഹനീഫക്കാർ. വശഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അവര് ഈ രണ്ട് കലിമയും ചൊല്ലുന്നവരാണ്. അത് നിങ്ങൾ ചൊല്ലുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പൊ ന്യായം പറഞ്ഞത്. ഇവരും കലിമ ചൊല്ലുന്നുണ്ട്. വയുഅദ്ദിനൂന വയുസല്ലൂൻ, അവർ ബാങ്ക് കൊടുക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. അവരുടെ നാട് ഒരു മുസ്ലിം നാട് പോലെ തന്നെയാണ്. ഫൈൻ ഖാല, ഇനി ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ തിരിച്ചു ചോദിക്കും. ഇന്നഹും യഖൂലൂന ഇന്ന മുസൈലിമത നബി, മുസൈലിമ നബിയാണ് എന്നവർ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്കെതിരെ യുദ്ധം ചെയ്തത് എന്ന് ചിലപ്പോ നിങ്ങൾ തിരിച്ചു പറയും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും, ഖുൽന, എനിക്ക് പറയാനുള്ളത് ഹാദാ ഹുവൽ മത്ലൂബ്, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെല്ലാ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ മുസൈലിമ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തേക്ക് ഉയർത്തി, അതോടുകൂടി അവർ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. വലം തംഫാഹു ഷഹാദത്താൻ വലസ്സല, അവന്റെ ഷഹാദത്ത് കലിമയും നമസ്കാരവും ഒന്നും പിന്നെ അവൻ ഉപയോഗിക്കുകയില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു. ഫകൈഫ ബിമൻ റഫഅ ശംസാൻ ഔ യൂസുഫ് ഔ സഹാബിയൻ ഔ നബിയൻ ഇലാ റുത്ബതി ജബ്ബാരി സമവാത്തി വലർ. ശംസാൻ യൂസുഫ് എന്നൊക്കെ പറയുന്നത് അന്നത്തെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കന്മാരാണ്. അപ്പൊ ഈ ഔലിയാക്കന്മാരെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുഹിദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും, ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയാലോ? മുസൈലിമയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോ കാഫിറായെങ്കിൽ, ഈ പറഞ്ഞ ഔലിയാക്കന്മാരെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയാൽ എന്താണ് സംഭവിക്കുക? മുസൈലിമയെ വിശ്വസിച്ച ആളുകൾ അവരുടെ നമസ്കാരവും നോമ്പും ബാങ്കും ഇഖാമത്തും എല്ലാം ബാത്തിലായെങ്കിൽ നിങ്ങളുടെ ഈ കാര്യങ്ങളും ബാത്തിലാവുകയില്ലേ? ഇതാണ് ശൈഖ് ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ് മാ അഅലമ ശഅന കദാലിക യത്ബ അല്ലാഹു അലാ ഖുലൂബിൽ ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ കൽബിന് അള്ളാഹു സീൽ വെക്കും എന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. അത്ര വ്യക്തമായ കാര്യത്തിൽ അവർക്ക് സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനെ വെച്ചാൽ കാഫിറാകും, അവന്റെ എല്ലാ അമലും ബാത്തിലായി. എന്നാൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ വെച്ചാൽ അത് ഇറക്കേടില്ല എന്ന് വിശ്വസിക്കുന്നത് എത്ര വലിയ അബദ്ധമാണ്. വയുഖാലു അയ്ദൻ, നാലാമത് ഒരു മറുപടി കൂടി പറയാൻ സാധിക്കും. എന്താണ്? അല്ലദീന ഹറഖഹും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ബിന്നാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു തീ കൊണ്ട് കത്തിച്ചു കളഞ്ഞ ആളുകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞ ഉലുവ് കാണിച്ച ആളുകൾ, അലി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് അന്ത ഇലാഹുന, നിങ്ങളാണ് ഞങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞവർ, അവരദ്ദേഹം പിന്നെ തീ കത്തിച്ച് അതിലേക്കെറിഞ്ഞ് കൊന്നു കളഞ്ഞു. അവരുടെ അവസ്ഥ എന്താണ്? കുല്ലുഹും യദ്ഉൽ ഇസ്ലാം, അവരൊക്കെ മുസ്ലിമാണെന്ന് വാദിക്കുന്നവരാണ്. വഹും മിൻ അസ്ഹാബി അലി റളിയല്ലാഹു അൻഹു, അവര് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചവരാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾ എന്ന് വാദിക്കുന്നവരാണ്. വതഅല്ലമുൽ ഇൽമ മിന സ്സഹാബ, സ്സഹാബത്തിന്റെ അടുത്ത് നിന്ന് ഇൽമ് പഠിച്ചവരാണ്. അപ്പൊ എത്ര മഹത്വം അവർക്ക് അവകാശപ്പെടാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളായിട്ട് വലാക്കിനെ തഖദൂഫി അലിയൻ മിസ്ലലി തഖാദിഫി യൂസുഫ് ശംസാൻ വംസാലിഹിമ, നിങ്ങൾ ഈ പറയുന്ന യൂസുഫിനും ശംസാനും ഒക്കെ കൊടുക്കുന്ന ആ സ്ഥാനം അലി റളിയല്ലാഹു അൻഹു അവർ കൊടുത്തു. ഇവരുടെ കബറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ സുജൂദ് ചെയ്യുന്നു, ഇവരുടെ അടുത്ത് പോയി നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നു, അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത അള്ളാഹുവിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, മക്കളെ തരാൻ, രോഗം മാറ്റാൻ ഒക്കെ നിങ്ങൾ ഇവരോട് പറയുന്നു. അതുപോലെ പറയാൻ അർഹനാണ് അലി എന്നവർ പറഞ്ഞു. അതാണ് അൻത ഇലാഹുന എന്ന് പറഞ്ഞാൽ. അലി റളിയല്ലാഹുവിനോട് അത് പറഞ്ഞപ്പോ അജ്മഅ സഹാബത്തു അലാ ഖത്ലിഹിം വകുഫ്രിഹിം, ഇവർ കാഫിറായി അവരെ കൊല്ലേണ്ടതാണ് എന്ന് സഹാബത്തൊക്കെ ഏകോപിച്ചു. സഹാബത്തിനിടയിൽ അതിൽ തർക്കമുണ്ടായില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞത് തീ കൊണ്ട് കത്തിച്ചത് ശരിയായില്ല എന്നാണ്, അവർക്ക് ശിക്ഷ കൊടുത്തത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ സഹാബത്തൊക്കെ ഏകോപിച്ചു. അതൊന്നൂന അന്ന സഹാബത്തെ കഫറൂനൽ മുസ്ലിമീൻ, നിങ്ങളിപ്പോ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരെന്നാണല്ലോ, സഹാബത്തും അങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹാബത്ത് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരാണെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നൂന അന്നലിഅത്തഖാദ ഫി താജ് വംസാലിഹി ലാ യദുർ വഅത്തഖാദ ഫി അലി ഇബ്നു അബി ത്വാലിബ് കുഫർ. താജ് എന്ന് പറയുന്നത് ഇവരുടെ വേറൊരു ഔലിയ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഔലിയാക്കന്മാരെ അവരിൽ വിശ്വസിച്ചാൽ, അഥവാ അവർക്ക് ഉലൂഹിയത്തിന്റെ വിശേഷണങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല. അലി റളിയല്ലാഹുവിനെ ഇലാഹാക്കിയാൽ കാഫിറാകും എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് വൈരുദ്ധ്യമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വയുഖാലു അയ്ദൻ, അഞ്ചാമതായി ഒരു മറുപടി കൂടി പറയാൻ സാധിക്കും. എന്താണ് ബനു ഉബൈദുൽ ഖദ്ദാഹ്? ബനു ഉബൈദുൽ ഖദ്ദാഹ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള മഗ്രിബ്, പിന്നെ മൊറോക്കോ, അതുപോലെ തന്നെ ടുണീഷ്യ, ആ ഭാഗമാണ് മഗ്രിബ്. അവിടെ ചില രാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്ന ഒരു മുസ്ലിമാണെന്ന് അവകാശപ്പെട്ട ഭരണാധികാരിയാണ് ബനു, ഒരു ഭരണാധികാരിയാണ് ഉബൈദുൽ ഖദ്ദാഹ്. അയാളുടെ ആളുകളാണ് ബനു ഉബൈദുൽ ഖദ്ദാഹ് എന്നറിയപ്പെടുന്നത്. അബു മുഹമ്മദ് ഉബൈദ് ഇബ്നു മൈമൂൻ അൽ ഖദ്ദാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാൾ ഒരു റാഫിദിയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ ഇലാഹാക്കുന്ന റാഫിദികളിൽപ്പെട്ട ആളായിരുന്നു. റാഫിദിയായിട്ട് അഭിനയിച്ചതാണ്, യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല, ഒരു മുനാഫിക്കാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഞാൻ മുസ്ലിമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ഒരു ബാത്തിനി, ഉള്ളിൽ കാഫിറും പുറത്ത് ഷിയായിട്ടുള്ള മുസ്ലിമാണ് എന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്ന കക്ഷികളിൽപ്പെട്ട ഒരാളായിരുന്നു. ഫാത്തിമിയൂൻ എന്നാണ് അവരറിയപ്പെടുന്നത്. ഫാത്തിമ റളിയല്ലാഹുവിനിലേക്ക് ചേർത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ഈ വ്യക്തി, അയാൾ എന്താണ് വാദിച്ചിരുന്നത്? സഹാബത്തിന് ചീത്ത പറയുമായിരുന്നു, അതുപോലെ കള്ള് ഹലാലായി പ്രഖ്യാപിച്ചു, വ്യഭിചാര ഹലാലാക്കി, ഇങ്ങനെ കാഫിറാകുന്ന പല പ്രവൃത്തികളും ചെയ്തു മുസ്ലിമീങ്ങളെ പേപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ വ്യക്തി, ഇയാളുടെ കാര്യത്തിൽ എന്താണ് അന്നത്തെ മുസ്ലിമീങ്ങൾ എടുത്ത നിലപാട്? ബനു ഉബൈദുൽ ഖദ്ദാഹ് അല്ലദീന മലകുൽ മഗ്രിബ് വ മിസർ, മൊറോക്കോ, അതുപോലെ ഈജിപ്ത്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഭരിച്ചവരാണ്. ഫിജമനി ബനിൽ അബ്ബാസ്, അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്ത്. കുല്ലുഹും യഷ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ റസൂലുള്ളാ, അവരൊക്കെ കലിമ ചൊല്ലുന്നവരാണ്. മുഹമ്മദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ചൊല്ലുന്നവരാണ്. വദ്ദഉന ഇസ്ലാം, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. വയസ്ല്ലൂന ജുമഅത്ത വൽ ജമാഅ, ജുമഅയും ജമാഅത്തും ഉള്ള ആൾക്കാരാണ്. ഫലമ്മ അൽഹറു മുഖാലഫത ശരീഅ ഫി അഷ്യാ അദൂന മാ നഹ്നു ഫി, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ എതിർക്കുന്ന ഈ ഖബർ പൂജ അടക്കമുള്ള കാര്യങ്ങൾ, അതിനേക്കാൾ നിസ്സാരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. അല്ലെ, നബിമാരെ ചീത്ത പറയുകയാണോ, അല്ലെങ്കിൽ കള്ള് ഹലാലാക്കുന്നതാണോ, അള്ളാഹുവിന് പുറമെ ഒരു മനുഷ്യനെ മഹാൻ എന്ന് പറയുന്ന ഒരാളെ ആരാധിക്കുന്നതാണോ, ഏതാണ് വലിയ തെറ്റ്? ശിർക്ക് ചെയ്യുന്നതാണ്, കുഫറാകുന്ന കാര്യങ്ങളാണ് രണ്ടും. പക്ഷേ കൂടുതൽ ഗൗരവമുള്ളത് ശിർക്കാണ്. എന്നാൽ ഇവരെക്കുറിച്ച് എന്തായിരുന്നു അന്നത്തെ പണ്ഡിതന്മാരുടെ നിലപാട്? അജ്മ അൽ ഉലമാ അലാ കുഫ്രിഹിം വഖിതാലിഹിം, അവർ കാഫിറുകളാണ്, അവർക്ക് ബൈഅത്ത് ചെയ്താൽ സഹിയാവുകയില്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യണം കഴിവുണ്ടെങ്കിൽ എന്ന കാര്യത്തിൽ അന്നത്തെ ഉലമാക്കൾ ഏകോപിച്ചു. വഅന്ന ബിലാദഹും ബിലാദു ഹർബ്, അവർ ഭരിക്കുന്ന ഈ ഈജിപ്തും മൊറോക്കോയുമൊക്കെ ബിലാദുൽ ഹർബാണ്, കാഫിറുകളുടെ നാടുകളാണ്, മുസ്ലിം രാജ്യങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് അന്നത്തെ പണ്ഡിതന്മാർ ഏകോപിച്ചു. വഗസാഹും ഉൽ മുസ്ലിമൂൻ, അന്ന് മറ്റ് രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ ഇവർക്കത് യുദ്ധം ചെയ്തു. ഹത്തസ്തൻഖദൂ മാ ബിഐദിഹിം മിൻ ബുൽദാനിൽ മുസ്ലിമീൻ, അങ്ങനെ മുസ്ലിം രാജ്യങ്ങളായിരുന്ന ഇവർ കയ്യേറിയ പ്രദേശങ്ങൾ, അത് അന്നത്തെ ബനു അബ്ബാസിലെ ഭരണാധികാരികൾ തിരിച്ചുപിടിച്ചു. വയുഖാലു അയ്ദൻ, അത്ര ആറാമത്തെ അല്ലേ, ആറാമതായി മറ്റൊരു മറുപടി കൂടി. ഇദാ കാനൽ അവ്വലൂന ലം യക്ഫുറു ഇല്ലാ അന്നഹും ജമഉ ബൈന ശിർക്കി وتكذيب الرسول والقران وانكار البعث وغير ذلك മുൻഗാമികൾ അഥവാ മക്ക മുശ്രിക്കുകൾ അവർ കാഫിർ ആയത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്, ഷിർക്ക് കൊണ്ട് മാത്രമല്ല അതിന്റെ കൂടെ നബിയെ കളവാക്കി, ഖുർആനെ കളവാക്കി, പരലോകത്തിലെ വിശ്വസിച്ചു, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ കാഫിറായത്, ഞങ്ങൾ ഷിർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ فَمَا مَعْنَى الْبَابِ الَّذِي ذَكَرَ الْعُلَمَاءُ فِي كُلِّ مَذْهَبٍ بَابُ حُكْمِ الْمُرْتَدِ മുർത്തദിനെ കുറിച്ചുള്ള അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായം ഫിഖ്ഹിന്റെ എല്ലാ മദ്ഹബുകളിലും കാണാനുണ്ട്. നാല് മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്താലും അതിൽ ബാബു ഹുക്മിൽ മുർത്തദ്, എപ്പോഴാണ് ഒരാൾ മുർത്തദ്ദാവുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്ന ഒരു അധ്യായം കാണാൻ സാധിക്കും. വഹുവ മുർത്തദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുസ്ലിമുൽ ലദീ കഫറ ബഅദ ഇസ്ലാമിഹി, മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരലോകത്തിൽ വിശ്വസിക്കണം, നബിയിൽ വിശ്വസിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം, എന്നിട്ട് പുറത്തുപോയവൻ എന്നാണ് മുർത്തദിന്റെ അർത്ഥം. അപ്പൊ ഈ മുർത്തദിനെ കുറിച്ചുള്ള മസ്അലകൾ ചർച്ച ചെയ്യുന്ന ഒരു ബാബ് എല്ലാ മദ്ഹബുകളുടെയും ഫിഖ്ഹിന്റെ കിതാബിൽ കാണുന്നുണ്ട്. സുമ്മദക്കറു അൻവാൻ കസീറ, എന്നിട്ട് ഈ ബാബിൽ ഓരോ പണ്ഡിതന്മാരും പലതരത്തിലുള്ള സബബുകൾ പറയുന്നുണ്ട്, മുർത്തദാകാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന ഓരോ വിഷയവും, മുർത്തദിനെ കുറിച്ചുള്ള അധ്യായത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, അതിൽ ഒന്ന് ചെയ്താൽ അവൻ കാഫിറാകും, അവന്റെ രക്തവും സമ്പത്തും ഹലാലാകും എന്നാണ് ഈ ഫിഖ്ഹിന്റെ കിതാബുകൾ പറയുന്നത്. ഹത്ത അന്നഹും ദക്കറു അഷ്യാ യസീറ അൻദമൻ ഫഅലഹ, എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ, നിസ്സാരമായതെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കണ്ണിൽ നിസ്സാരമായിരിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരെ അവർ ഈ ബാബിൽ എണ്ണിയിട്ടുണ്ട്. മിസ്ല, ഇതുപോലെ കലിമത്തിൻ യസ്കുറുഹ ബിലിസാനിഹി ദൂന ഖൽബിഹി, മനസ്സിൽ തട്ടാതെ നാവുകൊണ്ട് പറയുന്ന ചില വാക്കുകൾ, അത് മതി ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ എന്ന് ഈ അധ്യായത്തിൽ കാണാം. ഔ കലിമത്തിൻ യസ്കുറുഹ അലാ വജ്ഹിൽ മിസാഹി വല്ലൈബ്, കളിയും തമാശയുമായിട്ട് പറയുന്ന വാക്കുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ മുർത്തദിന്റെ അധ്യായത്തിൽ കാണാൻ പറ്റും. ഇവിടെ മനസ്സിൽ തട്ടാതെ നാവുകൊണ്ട് പറയുന്ന വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഒരാൾ തനിക്ക് അർത്ഥമറിയാത്ത ഒരു വാക്ക്, അത് കുഫറാകുന്ന വാക്കാണ്, പക്ഷെ അതിന്റെ അർത്ഥമറിയില്ല, വേറെ ഭാഷയിലുള്ള വാക്കാണ്, അത് പറഞ്ഞതുകൊണ്ട് കാഫിറാകുമെന്നാണോ? അല്ല, നേരെ മറിച്ച് മനസ്സിൽ അവൻ വളരെ ഗൗരവമായി ചിന്തിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിനെ, നഊദു ബില്ല, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് ഒരു തെറി പറയുക, അങ്ങനെ പറഞ്ഞാൽ അവൻ കാഫിറായി. ഞാനത് ആലോചിച്ച് പറഞ്ഞതല്ല, മനസ്സിൽ തട്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു ചീത്ത വാക്കാണ് എന്ന് അറിയാം എങ്കിൽ അവൻ കാഫിറായി. അതിൽ കൂടുതൽ ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അർത്ഥമറിയുന്ന വാക്കാണ്, ആ അർത്ഥം മോശമാണെന്നറിയാം എങ്കിൽ അതോടുകൂടി കാഫിറായി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നിസ്സാരമാണ്, പറയുന്നവർക്ക് നിസ്സാരമാണ്. അതുപോലെ ദീനിനെ പരിഹസിക്കുക, അത് ഈ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുന്നതിനേക്കാളൊക്കെ താഴെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല, അതിന്റെ പേരിൽ ഒരു വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വയുഖാലു അയ്ളൻ, അതുപോലെ ഏഴാമത് ഒരു മറുപടി വീണ്ടും പറയാൻ സാധിക്കും. അല്ലദീന ഖാല അള്ളാഹു ഫീഹിം, അള്ളാഹു തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആൻ. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു, അവർ ഞങ്ങൾ ആ വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറയും. വലഖദ് ഖാലു കലിമത്തുൽ കുഫ്, അവർ കുഫറിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. വക്കഫറു ബഅദ ഇസ്ലാമിഹിം, മുസ്ലിമീങ്ങളായതിനു ശേഷം അവർ കാഫിറുകളായി കഴിഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? തബൂക്ക് യുദ്ധത്തിന് പോയി മടങ്ങുന്ന സമയത്ത് ചില മുനാഫിക്കുകൾ, അവർ പറഞ്ഞു യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പേടിത്തൊണ്ടന്മാരായി നിൽക്കുന്നത്, അതുപോലെ ഏറ്റവും കൂടുതൽ തിന്നുന്നത്, അതുപോലെ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലെ വിവരമുള്ളവരാണ്, പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അടങ്ങുന്ന ആ സംഘത്തിൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടു, അതുപോലെ തന്നെ ഖുൽഫാ റാഷിദീങ്ങൾ പെട്ടു, മുതിർന്ന സഹാബത്ത് പെട്ടു. ഇങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞു. ഇത് കേട്ട് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി വിവരം പറഞ്ഞു. പക്ഷേ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിരുന്നു. അങ്ങനെ ഇവർ കാഫിറായിട്ടുണ്ട് എന്ന് അല്ലാഹു തആല വഹി ഇറക്കി. പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് മാപ്പ് പറയുകയാണ്. യഹ്ലിഫൂന ബില്ലാ, അല്ലാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്ത് പറയുന്നു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അതുപോലെ തന്നെ അവർ പറഞ്ഞതായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്ന കുന്ന നഹൂലു വനൽ അബ്, ഞങ്ങൾ കളിയും തമാശയുമായിട്ട് പറഞ്ഞതാണ്. ഹദീസിൽ അതിന്റെ വിശദീകരണം കാണാം. അവർ പറഞ്ഞു ഞങ്ങൾ യാത്രയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി തമാശ പറഞ്ഞതാണ്. പക്ഷേ അള്ളാഹു തആല ആ ഉദർ സ്വീകരിച്ചിട്ടില്ല. ഖുല ബില്ലാഹി റസൂലിഹി ആയാത്തിഹി കുന്തും തസ്തഹസിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും അവന്റെ ദീനിന്റെ ആയത്തുകൾ കൊണ്ടുമാണോ നിങ്ങൾ തമാശ കളിക്കുന്നത്, തമാശ പറയുന്നത് എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ് ചെയ്തത്. അമ്മ സമയത്ത് അല്ലാഹ് അമാ സമയത്ത് അല്ലാഹ് കഫറഹും ബിക്കലിമ, ഒരു വാചകം പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു അവരെ കാഫിറാക്കി. മഅകൗനിഹിം ഫി ജമ്മി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ജീവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. വയുജാഹിദൂന മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദ് ചെയ്യുന്നവരാണ്. വയുസല്ലൂന മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദ് നബിയിൽ നമസ്കരിക്കുന്ന ആളുകളാണ് ഇവർ. വയദ്കുറൂന വയഹജ്ജൂന വയുഹിദൂൻ, ദിക്റു ചൊല്ലുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നുള്ള ഈ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറയുന്നുണ്ട്, തൗഹീദുള്ളവരാണ്. പക്ഷേ ഈ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിമാണ് എന്ന് വാദിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമസ്കാരമൊക്കെ ഉള്ള ആളല്ലേ അവൻ, എങ്ങനെ നമ്മൾ കാഫിറായി കാണും എന്നുള്ള ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. ഇതിനർത്ഥം എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോഴത്തേക്ക് ഒരാളെ കാഫിറാക്കണമെന്നല്ല. കാഫിറാക്കുക എന്നുള്ളത്, ഒരാളെ പേരെടുത്ത് പറഞ്ഞ് അവൻ കാഫിറാണെന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത്, അത് പണ്ഡിതന്മാരും അതുപോലെ ആയത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും അങ്ങനെയുള്ള അഹലുൽ ഇൽമ് അവർക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. പക്ഷേ വ്യക്തമായ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള അഹലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ അവരെക്കുറിച്ച് കാഫിറാണെന്ന് പറയുക കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ അവർക്ക് നിസ്കാരമുണ്ടല്ലോ, നോമ്പുണ്ടല്ലോ, തലയ്ക്കെട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? വഖദാലിക്കൽ ലദീന ഖാലല്ലാഹു ഫീഹിം, അതുപോലെ തന്നെ അല്ലാഹു തആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു നേരത്തെ പറഞ്ഞ ആയത്ത്, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കളിക്കുകയായിരുന്നു, തമാശയായിട്ട് പറഞ്ഞതാണ് എന്ന് അവർ പറയും. ഖുൽ അബില്ലാഹി വറസൂലിഹി ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ ഫഹാഉലാഇ ലദീന സറഹ അല്ലാഹു ഫീഹിം അന്നഹും കഫറു ബഅദ ഈമാനിഹിം വഹും മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പങ്കെടുത്തവരാണ്. തബൂക്കിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല, ദീർഘമായ യാത്രയുണ്ടായി, പിന്നീട് മടങ്ങി. ആ യാത്രയിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ സഹിച്ചവരാണ്. പക്ഷേ അവർ പറഞ്ഞ ഒരു വാക്കിന്റെ പേരിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല കാഫിറായി പ്രഖ്യാപിച്ചു. വമിന ദലീലി അലാ ദാലിക അയ്ദൻ, അതുപോലെ തന്നെ മുസ്ലിം ആയതിനു ശേഷം ഒരാൾ കാഫിറാകാൻ സാധ്യതയുണ്ട്, അത് അസാധ്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള ചൊല്ലുന്നവരൊക്കെ മുസ്ലിമായിരിക്കും എന്ന് വിചാരിക്കരുത് എന്ന് പറയാനുള്ള മറ്റൊരു തെളിവാണ് മാ ഹഖല്ലാഹു തആല അൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. മാ ഇസ്ലാമിഹിം, അവർ മുസ്ലിമീങ്ങളാണ്. വഇൽമിഹിം, അവർ ഇൽമുള്ളവരാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് നേരിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ, നബിയുടെ ശിഷ്യന്മാരാണ്, അങ്ങനെയുള്ള ആളുകൾ. വസലാഹിഹിം, അവർ സ്വാലിഹീങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു കഥയുണ്ട്. അന്നഹും ഖാലു ലിമൂസ, അവർ മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇജ്അല്ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, വിഗ്രഹാരാധകരായ ഒരു കൗമിന്റെ അടുത്തുകൂടി നടന്നു പോയപ്പോ അവരുടെ വിഗ്രഹങ്ങൾ പോലെ നമുക്കും വേണം ഒരു ഇലാഹ് എന്ന് അവരാവശ്യപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാം എന്താണ് തിരിച്ചു പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാം അവരെ ശക്തമായി താക്കീത് ചെയ്തു. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്ത ആളുകളാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാം അവരോട് ശക്തമായി കോപിക്കുകയുണ്ടായി. വഖൗലു ഉനാസിം മിന സഹാബ, അതുപോലെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ, മക്ക ഫത്ഹിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ചില സഹാബിമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹ് കഴിഞ്ഞ് നേരെ ഹുനൈനിലേക്ക്, തായിഫിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ വഴിയിൽ ഈ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവർ കൂടുതൽ ദീൻ പഠിച്ചിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, അവര് ദാത്ത് അൻവാത്ത് എന്ന് പറയുന്ന മരത്തിന്റെ അടുത്തുകൂടി നടന്നുപോയി. മുഷരിക്കുകൾ അവരുടെ വാള് കൊളുത്തിയിരുന്ന മരമാണ്, അതിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. അത് കണ്ടപ്പോ ഇതുപോലൊരു മരം നമുക്കും വേണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വാക്ക് മിസ്ലു ഖൗലി ബനി ഇസ്രായീൽ അലി മൂസ, മൂസ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായീൽ പറഞ്ഞ അതേ വാക്കാണ്, അതുപോലെയുള്ള വാക്കാണ്. എന്താണ് അവർ പറഞ്ഞത്? ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അതുപോലെയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ മുസ്ലിം ആയി കഴിഞ്ഞാൽ, അതുപോലെ പരലോകത്തിലും ഖുർആനിലും മുഹമ്മദ് നബിയിലും ഒക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ, പിന്നെ ശിർക്ക് ചെയ്താൽ അവൻ മുശ്രിക്കാകുകയില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് നബിമാർ കോപിച്ചത് എന്തിനാണ്? തിരുത്തിയത് എന്തിനാണ്? ഈ പറഞ്ഞ ആളുകളൊക്കെ അള്ളാഹുലും റസൂലും വിശ്വസിക്കുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടവരാണ് ഹുനൈനിലേക്ക്. അവരോട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കോപിച്ചു? ഇത് പറയുമ്പോ വലാക്കിൻ ലിൽ മുശ്രിക്കീന ശുബ്ഹ യുദ്ലൂന ബിഹ ഇൻദ ഹാദിഹിൽ ഖിസ്സ, ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ, ഈ രണ്ട് കഥകൾ, മൂസാ നബിയുടെ കഥയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കഥയും പറഞ്ഞു കൊടുക്കുമ്പോ അവർ തിരിച്ചു പറയുന്നൊരു ചോദ്യമുണ്ട്. അതെന്താണ്? അന്നഹും യഖൂലൂൻ ഇന്ന ബനി ഇസ്രായീല ലം യക്ഫുറു ബിദാലിക്, ഇങ്ങനെയൊക്കെയാണെങ്കിലും മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായേലിന് കാഫിറാക്കിയില്ലല്ലോ. ഇജ്അല്ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ബിംബം വേണം എന്ന് പറഞ്ഞവരോട് നിങ്ങൾ കാഫിറായിരിക്കുന്നു, മുർത്തദ്ദായിരിക്കുന്നു എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ വകദാലിക അല്ലദീന ഖാലു ലിന്നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജല്ലനാ ദാത അൻവാത്, ഞങ്ങൾക്ക് ഒരു മരം വേണം എന്ന് പറഞ്ഞവരോടും നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ എന്നവർ ചോദിക്കും. ലം യക്ഫുറു, അവരതോടുകൂടി കാഫിറായി എന്ന് നമ്മൾ ആരും പറയുന്നില്ല. ദാത്ത് അൻവാത്തിന് ആ സംഭവത്തിൽ പങ്കെടുത്ത സഹാബത്ത് അവർ മുർത്തദ്ദായിട്ട് തിരിച്ചു വന്നു എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. ഫൽ ജവാബു അൻ നഖൂൽ, അവരോടുള്ള മറുപടി, ഇത് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഇന്ന ബനി ഇസ്രായേൽ ലം യഫ്അലു, ബനു ഇസ്രായേലിലെ ആളുകൾ വിഗ്രഹം ചോദിച്ചു, പക്ഷെ അവര് അത് ചെയ്തിട്ടില്ല, വിഗ്രഹം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വിഗ്രഹം വേണമെന്ന് ആവശ്യപ്പെട്ടേ ഉള്ളൂ. വകദാലിക അല്ലദീന സഅലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഫ്അലു, അതുപോലെ ദാത്തു അൻവാത്തിന്റെ മരം വേണമെന്ന് പറഞ്ഞവർ അവരും ചോദിച്ചിട്ടേ ഉള്ളൂ, അത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു മരം അവർ സ്വീകരിച്ചിട്ടില്ല. വലാ ഖിലാഫ, തർക്കമില്ലാത്ത കാര്യമാണ്, അന്ന ബനി ഇസ്രായീൽ ലൗ ഫഅലു ദാലിക, ബനു ഇസ്രായീൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വിഗ്രഹത്തെ ചോദിച്ച ആളുകൾ അവരെങ്ങാനും അത് ചെയ്തിരുന്നെങ്കിൽ, ഒരു ബിംബം ഉണ്ടാക്കി അതിനെ ആരാധിച്ചിരുന്നെങ്കിൽ, ലക്കഫറു, അവർ കാഫിറായിരുന്നു. വകദാലിക ലാ ഖിലാഫ, അതുപോലെ തർക്കമില്ല, അന്നല്ലദീന നഹാഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ആളുകൾ, ദാത്തു അൻവാത്തിനെ തൊട്ട് വിലക്കിയ ആളുകൾ, അവരെ ലൗലം യുതിഉഹു വത്തഖദു ദാത്തു അൻവാത് ബഅദ നഹീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേൾക്കാതെ ഒരു മരത്തിൽ വാളുകൊളുത്തിയിരുന്നെങ്കിൽ, വർക്കത്തെടുത്തിരുന്നെങ്കിൽ, ലക്കഫറു, അവര് കാഫിറാകുമായിരുന്നു എന്നതിൽ തർക്കമില്ല. വഹാദഹു അൽ മത്ലൂബ്, ഇതാണ് ഉദ്ദേശം, അതായത് തീർത്തുമ്പോ അതിൽ നിന്ന് വിട്ടുനിൽക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യാതിരിക്കുക. വലാക്കിൻ ഹാദിഹിൽ ഖിസ്സത തുഫീദു, എന്നൊരു ശൈഖ് പറയുകയാണ്, ഈ ശിർക്കിന്റെ ആളുകളോടുള്ള മറുപടി പറഞ്ഞു, പക്ഷെ അതോടൊപ്പം അദ്ദേഹം നമുക്കൊരു ഉപദേശം നൽകുകയാണ്, മുവാഹിദീങ്ങളായ ആളുകൾക്ക് ഈ കഥയിൽ നിന്നുള്ള ഒരു ഗുണപാഠം പറഞ്ഞു തരികയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. ഹാദിഹിൽ ഖിസ്സത തുഫീദ്, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഗുണപാഠം ഉൾക്കൊള്ളാം, അന്നൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യൻ, ബലിൽ ആലിം, മുസ്ലിമായ ഒരു സാധാരണക്കാരനല്ല, ചിലപ്പോൾ ഒരു ആലിമാണെങ്കിൽ പോലും, അറിയാതെ ഷിർക്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അറിയാതെ ഷിർക്ക് വരിക എന്നുള്ളത് അത് സംഭവിക്കാവുന്നതാണ്, മുസ്ലിമായ ഒരു മനുഷ്യന് അവന് എൽമുണ്ടെങ്കിൽ പോലും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തൗഹീദ് അത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം, ഫതുഫീദ്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അത്തഅല്ലുമ വത്തഹറുസ്, തൗഹീദ് നിരന്തരം പഠിക്കുകയും ഷിർക്കിനെ കരുതിയിരിക്കുകയും, വമ അരിഫത്തു, അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ ഫായദ, ഒന്നാമത്തേത് ഒരു മുസ്ലിമാണ് ആലിമാണ് എന്ന് വിചാരിച്ച് ഷിർക്കിൽ നിന്ന് സുരക്ഷിതനല്ല, ഷിർക്ക് അറിയാതെ ആർക്കും സംഭവിക്കാം. രണ്ടാമത്തെ ഫായദ എന്താണ്? വമ അരിഫത്തു അന്ന ഖൗലിൽ ജാഹിൽ അത്തൗഹീദ ഫഹിംനാ, തൗഹീദ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇനി തൗഹീദ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന വാക്ക്, ആ വാക്കിനെ കുറിച്ച് പറഞ്ഞ തന്നെ ഖൗലുൽ ജാഹിൽ, ജാഹിലിന്റെ വാക്ക് എന്നാണ് അത്. ഹാദാ മിൻ അക്ബറിൽ ജഹ്ലി വമകായിദി ശൈത്താൻ, ശൈത്താന്റെ ഒരു കെണിയും ഏറ്റവും വലിയ ജഹലുമാണ്. തൗഹീദ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം എന്ന് പറയുന്നത് അത് പിശാചിന്റെ ഒരു കെണിയും ഏറ്റവും വലിയ ജഹലുമാണ്. ഇത് ഇന്ന് നമ്മൾ ധാരാളം കേൾക്കുന്നതാണ്. തൗഹീദ് അത് കുറെ കാലമായില്ലേ പറയുന്നു, നിങ്ങൾക്കിതേ പറയാനുള്ളൂ, തൗഹീദ് ഷിർക്ക് ഖബർ ഇത് മാത്രമേ പറയാനുള്ളൂ, രാഷ്ട്രീയമില്ല, മുസ്ലിം സമുദായം നേരിടുന്ന പ്രതിസന്ധികളില്ല, മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം തൗഹീദിന്റെ കൂടെ, തൗഹീദ് ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല, സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ച കൊണ്ട്, വിദ്യാഭ്യാസപരമായ ഉയർച്ച കൊണ്ട്, അതുപോലെ തന്നെ ശത്രുക്കൾക്കെതിരെ ഉള്ള വിജയങ്ങൾ കൊണ്ട്, ഇതുകൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല ഷിർക്ക് ഈ സമുദായത്തിലുണ്ടെങ്കിൽ. അപ്പൊ ഷിർക്കിനെതിരെയുള്ള പ്രവർത്തനം, ഷിർക്കിനെതിരെയുള്ള താക്കീത്, തൗഹീദിലേക്കുള്ള ക്ഷണം, അത് മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായി അതിൽ വെള്ളം ചേർത്തുകൊണ്ട് യാതൊരുവിധ ദാവത്തിലും അർത്ഥമില്ല. ഇതാണ് രണ്ടാമത്തെ ഫായിദ. അതുപോലെ അദ്ദേഹം പറയുന്നു തുഫീദു അയ്വൻ, അതുപോലെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, അന്നൽ മുസ്ലിം അൽ മുജ്തഹിദ്, മുജ്തഹിദായ ഒരു മുസ്ലിം അഥവാ പഠിക്കുന്ന, പ്രമാണങ്ങൾ പഠിച്ച് മതവിധികൾ കണ്ടെത്തുന്ന ഇൽമുള്ള ഒരു മുസ്ലിം, ഇദാ തഖല്ലമ ബി കലാമി കുഫ്രിൻ, കുഫ്റാകുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, വഹുവ ലാ യദ്രി, അവൻ അറിയില്ല ഇത് കുഫ്റാണ് എന്ന്, അറിയില്ല ഇത് ഈ വാക്ക് വിലക്കപ്പെട്ടതാണെന്ന് അറിയില്ല, അങ്ങനെ അറിയാതെ കുഫ്റാകുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, ഫനുബ്ബിഹ അലാ ദാലിക ഫതാബ മിസാഅതിഹി, അത് അവനെ ഉണർത്തുകയും ഉടനടി തിരുത്തുകയും ചെയ്താൽ, തൗബ ചെയ്യുകയും ചെയ്താൽ, അന്നഹു ലാ യക്ഫുർ, അവൻ കാഫിറാവുകയില്ല. ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഒരാള് ഒരു തെറ്റ് ചെയ്തു, ഷിർക്കാകുന്ന ഒരു കാര്യം, കുഫ്റാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു മാസിയത്ത്, അത് അയാൾ ചെയ്താൽ ആ പ്രവൃത്തി തെറ്റാണ്, ആ പ്രവൃത്തി തെറ്റാണെന്ന് പറയാം, അയാൾ ഉപദേശിക്കാം, പക്ഷെ അത് ചെയ്തതോടുകൂടി അവൻ മുഷിരിക്കായി, കാഫിറായി, മുബ്തദിയായി, ഫാസിഖായി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നാല് ഉദ്റുകളുണ്ട്. ഒരു വ്യക്തിയെ പേരെടുത്ത് അയാൾ മുഷിരിക്കായി, കാഫിറായി എന്ന് പറയുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന നാല് ഇളവുകൾ അല്ലെങ്കിൽ നാല് ഒഴികഴിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാലിലേതെങ്കിലും ഒന്ന്. ഒന്ന്, ജഹല്, വിവരക്കേട്. വിവരക്കേട് എന്ന് പറഞ്ഞാൽ അവൻ യാതൊരു വിവരവുമില്ലാത്ത ആളായിരിക്കണമെന്നില്ല, ഈ ചെയ്ത തെറ്റിനെ പറ്റി അവൻ അറിയില്ലായിരിക്കാം. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് തഅ്‌വീൽ. അവന് ഒരു ന്യായീകരണമുണ്ട്, അവൻ ഒരു തെറ്റിദ്ധാരണയിൽപ്പെട്ടിരിക്കുകയാണ്. ന്യായീകരണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നതല്ല, ഒരു തെറ്റിദ്ധാരണയിൽപ്പെട്ടിരിക്കുകയാണ്. ജാഹിർ എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ തഅ്‌വീൽ, ഏതെങ്കിലും ഒരു ആയത്തോ ഹദീഫൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു ഹദീഫ് വൈഫായ ഒരു ഹദീഫ് അവൻ സഹീഹാണെന്ന് വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹദീഫിന്റെ ഉദ്ദേശം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി, അങ്ങനെയുള്ള തഅ്‌വീൽ. മൂന്നാമത്തേത് അബദ്ധം. ഒരാള് അബദ്ധം ചെയ്തു, ഒരു സ്ഥലത്ത് പോയിട്ട് സുജൂദ് ചെയ്തു, ശുക്രന്റെ സുജൂദോ അങ്ങനെ എന്തെങ്കിലും സുജൂദ് ചെയ്തു, മുമ്പിലൊരു ബിംബമുണ്ട് അവൻ കണ്ടിട്ടില്ല, അത് ഖതആണ്, അബദ്ധം. നാലാമത്തത് നിസിയാൻ, മറവി, മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തു, അതിന്റെ പേരിൽ ഒരാളെ വിധിക്കാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ ന്യായമായ അളവിലായിരിക്കണം. ഒരാൾ വെറുതെ അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന്, തൗഹീദിനെ കുറിച്ച് നിരന്തരം പറയപ്പെടുന്ന ഒരു നാട്ടിൽ തൗഹീദിന്റെ ദഅവത്ത് അവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ആളുകൾ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പിന്നെയും വിവരമില്ലാത്തവനാണ്, ജാഹിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്ത് അതിൽ തുടർന്നാലോ? അവനിതൊന്നും ബാധകമല്ല. ഈ നാല് ഉദ്റുകൾ ഉണ്ട്, അതുള്ളതാണ്. അത് അർഹിക്കുന്നവർക്ക് വകവെച്ചു കൊടുക്കുക തന്നെ വേണം. അപ്പൊ അതാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം. ഇവിടെ ശിർക്ക് ചെയ്യാൻ വേണ്ടി, യഥാർത്ഥത്തിൽ ശിർക്കായ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആവശ്യപ്പെട്ടത്. കുഫറാകുന്ന ഒരു പ്രവൃത്തിയാണ് അവർ ചോദിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കി, എന്നാൽ അവർ കാഫിറായി, മുശ്രിക്കായി എന്ന് വിധി പറഞ്ഞിട്ടില്ല. നാലാമത്തെ ഒരു ഫായിദ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ്? ഷെയ്ഖ് പറയുന്നു, തുഫീദു അയ്ളൻ, ഈ കഥയിൽ നിന്ന് നാലാമത് നമുക്ക് മനസ്സിലാക്കാം, അന്നഹു ലൗലം യക്ഫുർ, അവൻ കാഫിറായിട്ടില്ലെങ്കിലും, അഥവാ അറിവില്ലാതെ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയിൽപ്പെട്ടുകൊണ്ട് ഒരു ശിർക്കായ പ്രവൃത്തി ചെയ്തു, അതിന്റെ പേരിൽ അവൻ മുശ്രിക്കായി എന്ന് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാലും, ഫഇന്നഹു യുഗല്ലബു അലൈഹിമുൽ കലാമു തഗ്ലീദൻ ശദീദ, അവനോട് ശക്തമായ ഭാഷയിൽ തന്നെ തിരുത്തേണ്ടതുണ്ട്. തഗ്ലീദ് എന്ന് പറഞ്ഞാൽ വളരെ പരിശമായിട്ട് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അവനോട് ഒരു മയമുണ്ടാകാൻ പാടില്ല തെറ്റ് തിരുത്തുന്ന കാര്യത്തിൽ. ചിർക്കാകുന്ന പ്രവൃത്തി, അതിൽ താഴെയുള്ള കാര്യങ്ങളല്ല, ചിർക്കും കുഫുറുമാകുന്ന ഒരു കാര്യം അറിവില്ലാതെ ചെയ്താൽ പോലും ശക്തമായ ഭാഷയിൽ തന്നെ തിരുത്തേണ്ടതുണ്ട്. കമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ. നബി സ്വല്ലല്ലാഹു അലൈഹി എന്താണ് പറഞ്ഞത്? അല്ലാഹു അക്ബർ, ഇൻ ഹസനൻ, മുൻഗാമികളുടെ അതേ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. വല്ലദി നഫ്സി ബിയദിഹി ലഖദ് ഖുൽതും كما قال بنو اسرائيل لموسى بنو اسرائيل ആളുകൾ മൂസ അലൈഹി സ്ലാമിനോട് പറഞ്ഞു അതേ വാക്കാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇജല്ലന ഇലാഹൻ കമാലഹും ആലിഹ, ഞങ്ങൾക്ക് ഒരു ഇലാഹു വേണം എന്ന് അവർ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്ലാം ശക്തമായി വിലക്കുകയുണ്ടായി. വലഹും ശുബ്ഹത്തുൻ ഉഖ്ര, ഇനി മറ്റൊരു ശുബ്ഹത്തുണ്ട്. എത്രാമത്താണ്? പതിനൊന്നാമത്തെ. പത്താമത്തെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പതിനൊന്നാമത്തെ. യഖൂലൂന, അവർ പറയും, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി സ്ലാം അൻകറ അല ഉസാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിലക്കി, എതിർത്തു. ഖത്ല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം ഒരാളെ കൊന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഉസാമ റളിയല്ലാഹു അൻഹു ഒരാളെ വെട്ടാൻ വേണ്ടി വാൾ ഉയർത്തിയതിന് ശേഷം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു. ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ കൊന്നു കളഞ്ഞു. വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇയാൾ കിൽമ ചൊല്ലിയത് എന്ന ധാരണയിൽ. അതറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഖതൽതുഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയതിനു ശേഷം അവനെ നീ കൊന്നുകളഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമത്തോടുകൂടി ചോദിച്ചു. ഇത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ ഒരു ഫദലാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ രക്തം ഹറാമാണ്, അവനെ പിന്നെ തൊടാൻ പാടില്ല. അപ്പൊ ഈ സംഭവം തെളിവാക്കും, ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നവരാണല്ലോ. അതായത് ആ യുദ്ധക്കളത്തിൽ വെച്ച് ഇന്നലെ വരെ മുശ്രിക്കായ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയപ്പോ അയാൾ വെറുതെ വിടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് നിരന്തരം രാവും പകലും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊണ്ടിരുന്നിട്ടും ഞങ്ങൾ മുശ്രിക്കായി, കാഫിറായി എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ എന്ന് ഇവർ ചോദിക്കും. ഫയുഖാലു ലിഹാഉലാ അൽ ജഹല അൽ മുശ്രിഖീൻ, ഈ വിവരം കേട്ട മുശ്രിക്കുകളോട് നമുക്കിതിന് മറുപടിയായി പറയാനുള്ളത്, മഅലൂമുൻ അൻ റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതല യഹൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നത് അറിയപ്പെട്ട സംഭവമാണല്ലോ. ഖൈബറിലെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈള ഗോത്രക്കാരുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത് അറിയപ്പെട്ടതാണ്, ആർക്കും തർക്കമില്ല. വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഹൂദികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വഅന്ന അസ്ഹാബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലു ബനി ഹനീഫ, ബനു ഹനീഫയുടെ കഥ നമ്മൾ പറഞ്ഞു, മുസൈലിമത്തുൽ കദ്ദാബിന്റെ സംഭവം. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. വഹും യഷ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അവർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നുണ്ട്. ويصلون نمسكار مند ويدعون الاسلام مسلمان وادكن مند وكذلك الذين حرقهم علي بن ابي طالب അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു കത്തിച്ച് കളഞ്ഞ ആളുകൾ അവരും കലിമ ചൊല്ലുന്നവരാണ്. വഹൗലൈൽ ജഹല, ഈ വിവരം കെട്ട ആളുകൾ, മുഖറൂന അന്ന മൻ അൻകറൽ ബഅസ കഫറ വഖുതിൽ വലഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരലോകം ഒരാൾ നിഷേധിച്ചാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിലും അവൻ കാഫിറാകും എന്ന് നിങ്ങളും അംഗീകരിക്കുന്നത്. അപ്പോൾ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു എന്നുള്ളത് നിരുപാധികം ഒരു ഉദറാണ്, അല്ലെങ്കിൽ അവൻ ശിർക്കിൽ നിന്ന് അതോടുകൂടി സുരക്ഷിതനായി എന്ന് അർത്ഥമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയതിനു ശേഷം ഒരു മുശ്രിക്കിനെ, അതുവരെ മുശ്രിക്കായിരുന്ന ആളെ വധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്തു. അതാണ് സംശയമായി ഷെയ്ഖ് പറഞ്ഞത്. അതിന് മറുപടി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാഫിറാക്കിയ, അവർക്കെതിരെ യുദ്ധം ചെയ്ത പല ആളുകളുടെയും ഉദാഹരണങ്ങൾ പറഞ്ഞു. യഹൂദികൾ, അതുപോലെ ബനു ഹനീഫ, അതുപോലെ അലി റളിയല്ലാഹു അൻഹു ആരാധിച്ച ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, എന്നാൽ പിന്നെ ഉസാമ റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ കൊല്ലരുത് എന്ന് ഉസാമ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അത് പിന്നെ എന്തിനാണ്? അത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ولكن اعداء الله പക്ഷേ അല്ലാഹുവിന്റെ ശത്രുക്കൾ, മാ ഫഹിമു മഅന അൽ ഹദീസ്, ഹദീസിന്റെ ആശയം അവർക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹുവിന്റെ ശത്രുക്കൾ എന്നാണ് ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അദ്ദേഹം വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിഷമം തോന്നും. ഈ വാക്ക് ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന പുരോഹിതന്മാരെ കുറിച്ചാണ്. സാധാരണക്കാരായ സാധുക്കളെ അവർ വഞ്ചിക്കുകയാണ്. ദീനാണ് എന്ന പേരിൽ ഒരാളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യം പഠിപ്പിക്കുന്ന ആളുകളെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? അതാണ് അദ്ദേഹം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന്റെ ശത്രുക്കൾ, അവർക്ക് ഈ ഹദീസ് മനസ്സിലായിട്ടില്ല. എന്താണ് ഹദീസിന്റെ ആശയം? അമ്മ ഹദീസ് ഉസാമ, അദ്ദേഹത്തിന് ഇതിനുള്ള മാതൃക ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത് അൻവാത്ത് വേണം എന്ന് പറഞ്ഞ ആളുകളോട് കടുത്ത ഭാഷയിലാണ് എതിർത്തത്. തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ശിർക്ക് ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളോട്, അവരോട് ഒരു മുവഹ്ഹിദിന് സന്ധി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഷെയ്ഖ് പറയുകയാണ്, ഇവർക്ക് ഹദീസിന്റെ ആശയം മനസ്സിലായിട്ടില്ല. എന്താണ് ഹദീസിന്റെ ആശയം? ഉസാമ റളിയല്ലാഹുവിന്റെ ഹദീസ് അവിടെ പറയുന്നത്, ഫഇന്നഹു ഖത്തല റജുലൻ ഇദ്ദഅ ഇസ്ലാം, ഒരാൾ മുസ്ലിമാണ് എന്ന് വാദിച്ചു. കലിമ ചൊല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമായി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ മിനിറ്റിൽ അവൻ മുഷ്രിക്കായാലും, കഴിഞ്ഞ ദിവസം മുഷ്രിക്കായാലും, 10 വർഷം മുമ്പ് മുഷ്രിക്കായിട്ട് ഇസ്ലാം സ്വീകരിച്ചവനായാലും എല്ലാം കണക്കാണ്. അവൻ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു, അത് യുദ്ധക്കളത്തിലായാലും അവന്റെ വീട്ടിലായാലും എവിടെയായാലും. അങ്ങനെ മുസ്ലിമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഉസാമ റളിയല്ലാഹു കൊന്നു കളഞ്ഞു. കാരണം എന്താണ്? ബിസബബി അന്നഹു ളന്ന അന്നഹു മദ്ദഅഹു ഇല്ലാ ഖൗഫൻ അലാ ദംഹി വമാലിഹി, ഒരു ളന്ന, ഒരു ഊഹമാണ് ഉസാമ റളിയല്ലാഹു ഉള്ളത്. ഇവൻ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കലിമ ചൊല്ലിയതാണ് എന്ന ഊഹം. ഇങ്ങനെ ഒരു ഊഹം വെച്ച് ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? അത് പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എതിർത്തത്. വർറജുൽ, ഇതാണ് നമ്മുടെ നിയമം, ഒരു മനുഷ്യൻ ഇദാ അൽഹറൽ ഇസ്ലാം, ഞാൻ മുസ്ലിമാണ് എന്ന് വാദിച്ചാൽ, അത് യുദ്ധക്കളത്തിലായാലും പുറത്തായാലും എവിടെയായാലും, ഞാൻ മുസ്ലിമാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, വജബൽ കഫ് അൻഹു, അവനെ മുസ്ലിമായി കാണണം, അവനെ ഒരു മുശ്രിക്കിനെ പോലെ പരിഗണിക്കാൻ പാടില്ല. ഹത്ത യതബയ്യന മിൻഹു മാ യുഖാലിഫു ദാലിക്, ഏതുവരെ അതിനെതിരായിട്ടുള്ള വല്ലതും അവൻ ചെയ്യുന്നത് വരെ. അതിനെതിരായിട്ടുള്ള വല്ലതും ചെയ്താലോ, അവൻ മുസ്ലിമല്ല എന്ന് തെളിയിക്കുന്ന വല്ല പ്രവൃത്തികളും ചെയ്താലോ, പിന്നെ അവൻ കലിമ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല. കുറെ പ്രാവശ്യം കലിമ ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഉളു ചെയ്തു ഒരാള് നിരന്തരം ഉളു ചെയ്യുന്നുണ്ട്, ഓരോ പ്രാവശ്യം ഉളു കഴിഞ്ഞിട്ട് അവൻ മൂത്രം വയ്ക്കുന്നുണ്ട് വിചാരിക്കുക. വേറൊരാള് ഇപ്പൊ ഉളു എടുത്തിട്ടുള്ളൂ, അവനെ നമ്മൾ നമസ്കാരത്തിന് ഇമാമ നിർത്തും. മറ്റേ ആൾ പറയാ, ഞാൻ കുറെ കാലമായി, അല്ലെങ്കിൽ കുറെ മണിക്കൂറുകളായി ഉളു ചെയ്യുന്നു, ഓരോ പ്രാവശ്യം ഉളു ചെയ്യും, വീണ്ടും ടോയ്ലറ്റ് പോകും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ല. ഈ വ്യക്തി അവന്റെ ഉളുവിനെ തകർക്കുന്ന, ബാത്തിലാക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. മറ്റേയാള് കുറെ ഉളുവും ചെയ്യുന്നുണ്ട്, കുറെ ബാത്തിലാക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ശിർക്ക് ചെയ്യും, എന്നിട്ട് തന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേയാള് യുദ്ധക്കളത്തിൽ വെച്ച് കലിമ ചൊല്ലി, പക്ഷെ അത് ചൊല്ലിയിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു വെട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എതിർക്കാനുള്ള കാരണം. അല്ലാഹു തആല ആ സന്ദർഭത്തിൽ ഒരു ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ദറബ്തും ഫീ സബീലില്ലാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ, ഫതബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? ഒരാൾ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഷിർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, കുഫ്റാകുന്ന വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ നിങ്ങൾ അവരോട് നടപടിയെടുക്കരുത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വലൗകാന ലാ യുഖ്തലു ഇദാ ഖാലഹ, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ പിന്നെ ഒരു നിലക്കും അവൻ ഉപദ്രവിക്കാൻ പാടില്ലെങ്കിൽ, ലം യക്കുൻ ലിത്തസബ്ബുതി മഅനാ, ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞതിൽ പിന്നെ അർത്ഥമില്ല. ഒരാൾ കലിമ ചൊല്ലിയാൽ നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കലിമ ചൊല്ലിയോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തണം എന്നാണോ? അത് വളരെ വ്യക്തമായ കാര്യമല്ലേ? കലിമ ചെവി കേൾക്കാവുന്നതല്ലേ? പിന്നെ ഉറപ്പുവരുത്തണം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? പിന്നീട് അവൻ അതിന് വിരുദ്ധമായ വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ എന്ത് മനസ്സിലായി? അതിന് വിരുദ്ധമായത് ചെയ്താൽ അവന്റെ ആ കലിമ ബാത്തിലായി എന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ ഉസാമ റളിയല്ലാഹു അൻഹു ഹദീസ് അതിന്റെ സാഹചര്യത്തിൽ ആ സബബ് കൊണ്ട് ഇറങ്ങിയ ഈ ആയത്തും യഥാർത്ഥത്തിൽ ഈ ശിർക്കിന്റെ ആളുകൾ കൊണ്ടുവരുന്ന തെളിവാണെങ്കിലും അവർക്കെതിരുള്ള തെളിവാണ്. അതിൽ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ വാക്ക് ഒരാൾ ലായില ചൊല്ലിയാലും അവൻ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. വദ്ദലീലു അല ഹാദാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ഖാൽ, ഇനി ഒന്നുകൂടി ഇത് തെളിയിക്കാം. എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുള്ള നബിയാണ്? അല്ലദീ ഖാല അഖതൽതുഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് നീ അവനെ കൊന്നോ എന്ന് ചോദിച്ച അതേ നബിയാണ് ഖവാരിജുകളെ കുറിച്ച് എന്ത് പറഞ്ഞത്? ലഇൻ അദ്റക്തുഹും ലഖ്തുലന്നഹും ഖത്ല ആദ്, അവരെ എങ്ങാനും ഞാൻ കണ്ടാൽ തന്റെ കാലശേഷം ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലത്താണ് അവർ അവരുടെ പ്രവർത്തനം തുടങ്ങിയത്, അവർ രൂപപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരെ എങ്ങാനും ഞാൻ കണ്ടാൽ എന്റെ കാലത്ത് അവരുണ്ടായാൽ, ലഖ്തുലന്നഹും ഖത്ല ആദ്, ആദ് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞു. എന്താണ് ഈ ഖവാരിജുകളുടെ അവസ്ഥ? ഖവാരിജുകൾ മഅകൗനിഹി മിൻ അക്സരി നാസി ഇബാദതൻ വതഹ്ലീല, ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ള ആളുകളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ദിക്റൊക്കെ ചൊല്ലുന്ന ആൾക്കാരാണ് ഖവാരിജുകൾ. ഹത്ത അന്ന സഹാബ റളിയല്ലാഹു അൻഹും യഹ്കിറൂന സലാത്തഹും ഇൻദഹും, അവരുടെ നമസ്കാരം നമ്മളെക്കാൾ കൂടുതലാണ് എന്ന് സഹാബത്ത് വിചാരിക്കുമായിരുന്നു, അത്രയും കൂടുതൽ നമസ്കരിക്കുന്നവരാണ്. വഹും തഅല്ലമുൽ ഇൽമ മിന സഹാബ റളിയല്ലാഹു അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് ഇൽമ പഠിച്ചവരാണ് അവർ ഖവാരിജുകൾ. പക്ഷേ വളരെ അത്ഭുതകരമായ ഒരു കാര്യം, ഒരു സഹാബി പോലും ഖവാരിജുകളുടെ കൂട്ടത്തിലില്ല. ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ ഇറങ്ങിപ്പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു ഖാരിജി പോലുമില്ല. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി മുനാളറക്ക് സംവാദത്തിന് പോകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഫീക്കും സഹാബി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു സഹാബിയുണ്ടോ? അവർക്കൊരാളെയും പറയാൻ സാധിച്ചിട്ടില്ല. അത് സഹാബത്തിന്റെ ഒരു ഫളാണ് കാണിക്കുന്നത്. ഈ ഫിത്ന യഹൂദികൾ ഉണ്ടാക്കിയപ്പോ, ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ ആരോപണം ഉണ്ടാക്കിയപ്പോ ഒരു സഹാബിയെ പോലും അവർക്ക് പറ്റിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് വന്ന ആളുകൾ, ഇസ്ലാം സ്വീകരിച്ച താബിഈങ്ങൾ, താബിഈങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ, അവരാണ് ഇവരുടെ ശുഭഹത്തുകൾ പെട്ടുപോയത്, അവരിൽ ചിലരാണ് അതിൽ പെട്ടുപോയത്. ഏതായാലും സഹാബത്തിൽ നിന്ന് ഇൽമ പഠിച്ചിട്ടുള്ളവരാണ്. ഫലം തംഫഹും ലാ ഇലാഹ ഇല്ലല്ലാ, അവർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ അവർക്ക് ഉപകരിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാ അവർ പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വാസം പോരാ എന്നാണ് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി മീറ്റിംഗ് കൂടിയ ഖവാരിജികൾ പറയുന്നത്, ഖത്തലു ഇഖ്വാനൽ മുവഹ്ഹിദീൻ, നമ്മുടെ തൗഹീദിന്റെ ആളുകളായ സഹോദരന്മാരെ ഇവർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ തൗഹീദ് ഇവർക്കൊന്ന് പോരാ എന്നാണ് ഖവാരിജികളുടെ വാദം. വലാ കസ്റത്തുൽ ഇബാദത്തി, അവർ ചെയ്തിരുന്ന ധാരാളക്കണക്കിനുള്ള ഇബാദത്തുകൾ അതവർക്ക് ഉപകരിച്ചില്ല. വലദ്ദി ആ ഉൽ ഇസ്ലാം, ഞങ്ങൾ മുസ്ലിമാണ് എന്നുള്ള അവരുടെ അവകാശവാദം അവർക്ക് ഉപകരിച്ചില്ല. ലിമാ വഹറ മിൻഹും മിൻ മുഖാലഫത്തി ശരീഅ, ശരീഅത്തിനെതിരായിട്ടുള്ള കാഫിറാകുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്തപ്പോൾ. ഖവാരിജുകൾ കാഫിറാണോ അല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ഈ എഴുതിയതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം അവർ കാഫിറാണ് എന്ന അഭിപ്രായക്കാരനാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്, സലഫുകളുടെ കാലം മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലൽ, അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്. അവർ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യും എന്ന് ഇതേ നബിസ്വാസം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ആ മുശ്രിക്കിനെ, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ആ വ്യക്തിയെ, നീ എന്തിനു കൊന്നു എന്ന് ഉസാമ റളിയല്ലാഹുവിനോട് ചോദിച്ച അതേ നബിയാണ് ഖവാരിജുകളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ എങ്ങനെ യോജിപ്പിക്കാം? അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, യുദ്ധക്കാലത്തിൽ വെച്ച് കെലിമ ചൊല്ലിയ ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കുന്ന ഒന്നും പിന്നെ ചെയ്തിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്നാൽ ഖവാരിജുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ രക്തം ഹലാലാക്കുക, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബിന്റെ അഭിപ്രായ പ്രകാരം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, അതോടുകൂടി അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായി. ഇത് പറഞ്ഞാലേ ഈ രണ്ട് ഹദീസുകളും തമ്മിൽ യോജിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഹദീസുകൾ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടി വരും. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത. മുവഹ്ഹിദീങ്ങളുടെ, യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെയും സുന്നത്തിന്റെ ആളുകളുടെയും പ്രത്യേകത, അവർക്ക് മാത്രമേ എല്ലാ ആയത്തുകളിലും എല്ലാ ഹദീസുകളും വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത ബിദഅത്തിന്റെ ആളുകൾ ഓരോ ആയത്തും ഓരോ ഹദീസും അവർക്ക് തോന്നിയതുപോലെ അവിടുന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടെന്ന് വാദിക്കും. പക്ഷെ അതിനെതിരായി ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ടാകും, അതൊക്കെ തമാശയാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ വാദങ്ങൾ. അപ്പൊ ഈ ഹദീസുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ മനസ്സിലാകുന്നത് ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാലും അതിനെ പൊളിക്കുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവൻ മുസ്ലിമീങ്ങളുടെ കൈകൊണ്ട് ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ അവനെതിരെ യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട്, അവൻ കാഫിറാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഈ അവകാശവാദം, ഉസാമ റളിയല്ലാഹു അൻഹു ആ മുശ്രിക്കിന് എന്തുകൊണ്ട് എതിർകൊടുത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ, മുവഹ്ഹിദുകളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധിക്കയില്ല, കാരണം അവരുടെ കലിമയെ ബാത്തിലാക്കുന്ന പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ശുഭത്തിന്റെ, 11-ാമത്തെ ശുഭത്തിന് ഷെയ്ഖ് കൊടുത്തിട്ടുള്ള മറുപടി. ബാക്കി ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് പൂർത്തിയാക്കാം. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.